Hi dear friends, welcome to Trivandrum Days. It's Roaming with Sai. ഇന്ന് വളരെ കുറേയേറെ ഭയങ്കര രസകരമായ കുറെ സംഭവങ്ങളുടെയിലൂടെയാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. നല്ല രസമായിരുന്നു. ഒന്നാമത്തെ കേസ്, ഞാൻ വായിച്ചുകൊണ്ടുവരുന്ന ഒരു പുസ്തകം കുറച്ച് നാൾ മുമ്പ് എവിടെയോ വെച്ച് എനിക്ക് നഷ്ടമായി. അത് വേറൊന്നുമല്ല, നമ്മുടെ എസ്കേപ്പ് പൊറ്റക്കാടിൻ്റെ ഹിമാലയ സാമ്രാജ്യത്തിൽ എന്നൊരു പുസ്തകമാണ്. വളരെ നല്ല മനോഹരമായ പുസ്തകമാണ്. കേദാർനാഥ്, ബദ്രിനാഥ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടന്നതിൻ്റെ എക്സാക്ട് റിവ്യൂസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അങ്ങനെ അതിൻ്റെ കണ്ടെത്തൽ, അതായത് ഞാനിന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് അവധി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫീസിലെത്തി എൻ്റെ പഴയ സാധനങ്ങളെല്ലാം ഒന്ന് തട്ടിപ്പറക്കി എടുത്തപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. അതായത് എൻ്റെ ബുക്ക് ഞാൻ എവിടെയോ മറന്നു, അതായത് പകുതി മാത്രം, ഒരു 12 പേജ് എന്തോ മാത്രം വായിച്ച് എവിടെയൊക്കെയോ വച്ചിട്ട് ഞാൻ അങ്ങ് മറന്നു വെച്ചിട്ട് പോയി. അത് കാരണം ഞാൻ പിന്നെ ഓർമ്മിച്ചതേയില്ല എന്തുകൊണ്ടാണ് ചില പുസ്തകങ്ങൾ നമ്മൾ ഇങ്ങനെ മറക്കുന്നതെന്ന്. സത്യം ഞാൻ അറിയില്ല, എങ്കിലും ഞാൻ പറയണം, നമുക്കൊരേ സമയം ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് രണ്ട് പുസ്തകം ഒരുപോലെ വായിക്കുന്നു എന്ന് കരുതി ഒരുപാട് കളിയാക്കൽ നമ്മൾ കേട്ടതാണ്. സത്യമാണ്, അത് നമുക്ക് തമാശ തരും. പക്ഷേ ചില ഒറേഷ്യസ് റീഡേഴ്സ് ഉണ്ട്, അതായത് അവർ ഒരേ സമയം 3 ബുക്കോളം കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി വായിച്ചു പോകുന്നു. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പല ആൾക്കാരെയും. കാര്യം അവർ അത് എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ ഒരേ സമയത്ത് പല ബുക്കുകളുടെ മിഡിലുകളിലായിട്ട് ആ ബുക്ക് മാർക്കർ, പേജ് മാർക്കർ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഭയങ്കര രസമുള്ള കാഴ്ചകളാണ്. പേജ് മാർക്കർ എന്താണെന്നോട് പറയണം, നമുക്ക് ഈ പുസ്തകശാലകളിൽ നിന്ന് പ്രധാനമായിട്ടും ഡി സി ബുക്സ്, അതുപോലെ മാതൃഭൂമി ബുക്സ് എല്ലാം അവരുടേതായിട്ടുള്ളൊരു മാർക്കറ്റിംഗും പരസ്യവും ചേർത്ത് നല്ല ഡിസൈനിലെ സ്കെയിലിൻ്റെയൊക്കെ വലുപ്പത്തിൽ ഇതുണ്ടാക്കാറുണ്ട്, ബുക്ക് മാർക്കറ്റ്സ് ഉണ്ടാക്കുന്നത് നല്ല ഭംഗിയാണ്. പേജ് ഈ ഇങ്ങനത്തെ പേജ് മാർക്കറുകൾ ഉണ്ടാക്കുന്ന ഹോബികൾ പോലും ഉണ്ട്, പലരും അത് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മൊത്തം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കാൻ ഞാനിങ്ങനെ രാവിലെ ഇവിടെ എത്തി, ഓഫീസിലെത്തി, പഴയ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ തട്ടിപ്പറക്കി അടുക്കിയൊക്കെ വെച്ചു. അതിനുശേഷം എന്തൊക്കെയോ എവിടെയൊക്കെയോ എല്ലാം തലതിരിഞ്ഞ് കിടക്കുന്നത് കാരണം, കാര്യം നമ്മളല്ലേ ആൾ, ഒരിക്കലും ഒരു ഓർഡറോ വൃത്തിയായിട്ട് സൂക്ഷിക്കണം നമ്മളെ കൊണ്ട് ജീവിതത്തിൽ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കാണാം, താഴെ എൻ്റെ ഹിമാലയ സാമ്രാജ്യത്തിലിരിക്കുന്നു. ഞാനിത് എവിടേക്കോ വച്ച് വായിച്ച് മറന്നു പോയതാണല്ലോ എന്ന് ഓർമ്മിച്ച് കുറച്ച് ഭയങ്കര വിഷമം തോന്നി. എങ്കിലും അതൊക്കെ മറന്ന് ആ ബുക്കൊന്ന് എടുത്ത് വീണ്ടും ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിനിടയിൽ താഴെ ഇരിക്കുന്നു, ഞാൻ പാളയം, തിരുവനന്തപുരം പാളയത്ത് കുറഞ്ഞ വിലയ്ക്ക് ബുക്കുകൾ വിൽക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഞാൻ ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ചിരുന്നു, റസ്കിൻ ബോണ്ടിൻ്റെ റസ്റ്റി റൺ അവേ എന്നൊരു ബുക്ക്. അന്ന് എനിക്ക് തോന്നുന്നു 250 രൂപയാണ് ഇതിന് വില ഇട്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് അവർ തന്നത് 100-125 രൂപയ്ക്ക് എന്തോ ആണ്. പെൻഗ്വിൻ ബുക്സ് എന്തോ ആണ് അതിൻ്റെ ഇവിടുത്തെ പബ്ലിഷേഴ്സ്. അങ്ങനെ അതും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തന്നു. രാവിലെ തന്നെ അതൊക്കെയായിരുന്നു ഇന്നത്തെ സന്തോഷിക്കാനുണ്ടായ കാര്യം. അതിനുശേഷം ഞാനൊരു ലൈവ് പോഡ്കാസ്റ്റ് ചെയ്തു. ഇതേ പേര് തന്നെയാണ്, ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ചെയ്തത്, കാസ്റ്റ് ബോക്സിൽ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ പേരാണ് ട്രിവാൻഡ്രം ഡേയ്സ്. ഞാൻ ഈ പോഡ്കാസ്റ്റിനും ഇതിൻ്റെ ലൈവിനും ഞാൻ ഇതേ പേര് തന്നെയാണ് കൊടുക്കുന്നത്, ട്രിവാൻഡ്രം ഡേയ്സ്. ആ ട്രിവാൻഡ്രം ഡേയ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആ എൻ്റെ ലൈവ് പ്ലാറ്റ്ഫോമിൽ കയറി നിന്നപ്പോൾ ഒരു 15 പേരോളം അതിൽ വന്നു. ആ 15 പേര് വന്നു. അതിൽ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത്, 15 പേരിൽ ഞാൻ സബ്ജക്റ്റ് മലയാളം, അതായത് പറഞ്ഞു നിൽക്കുന്ന ലാംഗ്വേജ് ഞാൻ മലയാളമാണ് ഇട്ടിരുന്നത്. പക്ഷേ വന്നത് മൊത്തവും കുറേ നോർത്ത് ഇന്ത്യൻസാണ്. അവർ അതിലേറ്റവും എനിക്ക് രസമായിട്ട് തോന്നിയത്, മലയാളികളായിട്ട് 1-2 പേരുണ്ടായിരുന്നു, അവരാരും റെസ്പോണ്ട് ചെയ്തതേയില്ല. ഐ മീൻ അവരൊരു, ഞാൻ അവരായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കി, ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് എങ്കിലും എന്താണ് എവിടെയാണെന്നൊക്കെ അറിയാനുണ്ട്, പക്ഷെ അവരാരും ഇൻട്രാക്ട് ചെയ്തേയില്ല. എന്നാൽ എവിടെയോ കിടക്കുന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻസ്, പ്രധാനമായിട്ട് ഹരിയാനയിൽ നിന്നൊരാൾ, മധ്യപ്രദേശിൽ നിന്നൊരാൾ, ഇവരെല്ലാം ഈ ആഡിയോയ്ക്ക് അവർ ഹായ് പറയുന്നത് മാത്രമല്ല, അപ്പം ഞാൻ അവരുടെ ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചു, തപ്പി തടഞ്ഞൊക്കെയാണ് ചോദിച്ചത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി. നിങ്ങൾക്ക് മലയാളം, ഞാനിത് മലയാളം ലാംഗ്വേജിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് കാര്യം വളരെ കുറച്ച് മലയാളികളുണ്ടാകും, ഞാൻ ഭാഷ ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയിൽ ഭയങ്കര ഡൗട്ടായിരുന്നു. അതിനിടയിൽ ഞാൻ അവരോട് ചോദിച്ചു മാറ്റേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അതിലുള്ള ആ മാവർക്ക് എന്ന മാവർക്ക് എന്നുള്ളൊരു ഹിപ് ഹിറ്റ് നെയിമിൽ, അതായത് വട്ടപ്പേരിൽ ഒരാളുണ്ട്, നായാൾ പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യൂ. മീൻസ് ഞങ്ങൾക്കത് അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാറ്റ് റൂമിൽ ലിവിങ് ലൈവിൽ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കുറെ കൂടെ സന്തോഷം തന്നു, കാര്യം ഇവൻ എന്താണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ള അവന് മനസ്സിലാവാത്തൊരു കാര്യം. പക്ഷേ അവൻ ആ ചാറ്റിൻ്റെ തുടക്കം മുതലൊടുക്കം വരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ചാറ്റിന് കുറേ ലൈക്ക് തന്നു, ആ ലൈവിന് കുറേ ലൈക്ക്, ഷോയ്ക്ക് ലൈക്ക് തന്നു. ഭയങ്കര സന്തോഷം തന്നു. കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മലയാളികളെ
പുറത്ത് ഉത്തരേന്ത്യക്കാർ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നുണ്ട് അവരുടെ ഭാഷ, അവരുടെ ശൈലി. എന്നിട്ട് അവൻ എപ്പോഴും ഒരു സ്ഥലത്ത് അവൻ സുഖമാണോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു. അതായത് ഇൻ ഇംഗ്ലീഷ്, അതിൽ ഇംഗ്ലീഷിൽ അവൻ എവിടെയോ അപ്പോഴാണ് പറഞ്ഞത് അവൻ്റെ ഫ്രണ്ടുണ്ട് മലയാളി, പുള്ളിക്കാരൻ പഠിപ്പിച്ചു കൊടുത്ത വാക്കാണ് ഈ ഹൗ ആർ യുവിന് പകരം സുഖമാണോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഭയങ്കര രസമായിട്ട് രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞു. 9 ശേഷം എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് വിജയണ്ണം വന്നു. അദ്ദേഹം കാറ് വാങ്ങിച്ച കാര്യം പറഞ്ഞു. ഭയങ്കര രസമായിട്ട് തോന്നി. കാറ് വാങ്ങിച്ചതല്ല, അദ്ദേഹം 100,000 രൂപയ്ക്കൊരു കാറ് വാങ്ങി. കാറിന് വാങ്ങി അതിന് ബാർഗെയിൻ ചെയ്തു. 1,00,000 രൂപയുടെ കാറിനെ ഒന്ന് പറഞ്ഞു പറഞ്ഞു ഏകദേശം 1,00,000 രൂപ അടുപ്പിച്ചത് വാങ്ങി. വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് പലയിടത്തായി ഒരഞ്ഞും മുട്ടിയും വണ്ടി ആക്സിഡന്റ് പറ്റിയും എല്ലാം പിന്നെയും 1,25,000 ചെലവായതിന്റെ കഥ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര രസമായിട്ടൊരു മോർണിംഗ് ആയിരുന്നു. ഭയങ്കര രസം, ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ് പുറത്തുനിന്നൊക്കെ വിളിക്കാനുണ്ടായിരുന്നു, അവരെല്ലാം വിളിച്ചു. എല്ലാവരും സുഖമായിരിക്കുന്നു, കൊറോണ സിറ്റുവേഷനാണ്. അതിനിടയിൽ ഏറ്റവും കൂടുതൽ നിന്ന് ചർച്ച ചെയ്തതും ആദ്യത്തെ ലൈവ് ചാറ്റിൽ ഞാൻ ചർച്ച ചെയ്തൊരു സബ്ജക്റ്റ് പേപ്പറിൽ വന്ന കുറച്ച് വാർത്തകളാണ്. 1-ാമത്തെ കേസ് ഇടുക്കിയിലെവിടെ ഒരു കടുവ ഒരു മനുഷ്യനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. 2-ാമത്തെ കേസ് പന്നിയുടെ ആക്രമണം പെരുകുന്നു. 3-ാമത്തെ കേസ് എന്റെ വീട്ടിൽ തന്നെയാണ് കണ്ടത്. അതായത് കുറച്ച് 2 കുരങ്ങന്മാർ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വന്നിരുന്നു. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. വീട്ടിനടുത്തെങ്കിലും കാടില്ല, ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ് കാട്. അവിടെ നിന്ന് ഈ കുരങ്ങന്മാർ എങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്തി എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ സംശയം. പക്ഷെ അത് വീട്ടിൽ വരെ എത്തി. അതായത് കടൽ തീരത്തിനടുത്താണ് എന്റെ വീട്, ഏകദേശം 2.5-3 കിലോമീറ്റർ അടുത്താണ്. അപ്പം അവിടം വരെ ഇതെത്തണമെങ്കിൽ ഇത് കാട്ടിൽ നിന്ന് കുറെ പുറത്തോട്ട് വന്നു തുടങ്ങി. അതായത് കാട് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. നമ്മളാണല്ലോ, മനുഷ്യരാണല്ലോ കാട് വെട്ടിത്തെളിച്ച് മനുഷ്യരങ്ങോട്ട് കയറുന്നതിന് പകരം മൃഗങ്ങൾ തിരിച്ചിറങ്ങി തുടങ്ങിയോ എന്നൊരു സംശയമാണ്. ഞാൻ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും കണ്ടു, ഞാൻ അത് പറഞ്ഞപ്പോൾ ഇന്ന് ആ ലൈവിലുള്ളവരോട് ഒരു ചിരിച്ചു. സംഭവം വേറെ ഒന്നുമല്ല, ഒരു ആന ഒരു ഫോറസ്റ്റ് ഓഫീസിലേക്ക്, കേരളത്തിലുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസിലേക്കാണ്, അതിലേക്ക് എത്തി നോക്കിയിട്ട് മനുഷ്യർ എല്ലാവരും അവസാനിച്ചോ എന്നുള്ള രീതിയിലൊരു അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. ഭയങ്കര രസം തോന്നി. ഇതെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കോവിഡ് അല്ലെങ്കിൽ കൊറോണ പോലുള്ള എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് മനുഷ്യനങ്ങ് ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോകും. അപ്പോൾ നമുക്കതിന് കുറെ കൂടെയൊക്കെ ഒന്ന് ഒതുങ്ങി ജീവിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രകൃതിയെ കുറച്ചുകൂടി സംരക്ഷിച്ച് കുറെ കൂടി മരങ്ങളും മറ്റതൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈഫ് വിൽ ബി മോർ ഹാപ്പി. കുറെ കൂടി നല്ലതായിട്ട് മാറും ഈ ജീവിതം എന്നെനിക്ക് തോന്നുന്നു. കുറെ കൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം പ്രകൃതി ഇല്ലാതെ നമ്മളില്ല, നമ്മളില്ലാതെ ഒന്നുമില്ല. ഇടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ആളുണ്ടായിട്ട് വേണ്ടേ പാർട്ടിയും ബാക്കിയുള്ള കാര്യങ്ങളും. അതേപോലെ നമ്മളുണ്ടാവണം, നമ്മളെ നിലനിൽപ്പിന് പ്രകൃതി വേണം. ആ പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യം തന്നെയാണ്. സോ സേവ് നേച്ചർ ആൾവേസ്, അവോയ്ഡ് ത്രോയിങ് പ്ലാസ്റ്റിക്സ് ആൻഡ് അതർ തിങ്സ് ഓൺ ഫോറസ്റ്റ്. സേവ് ഗ്രീൻ. ഒരു ചെടിയെങ്കിലും നമുക്ക് വേണ്ടി, അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ചെടിയെങ്കിലും നമുക്ക് വേണ്ടി നമുക്ക് നടണം. ഒരു തക്കാളിയോ ഒരു വെണ്ടയ്ക്കയോ ഒരു വെള്ളരിക്കയോ എന്തെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടി നടണം. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. ഈ തിരുവനന്തപുരത്തോട് ഒരു സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എനിക്കിന്ന് അറിയാതെ തന്നെ നല്ല കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഓഫീസിൽ തന്നെ. എൻ്റെ പ്രിയപ്പെട്ട അജയണ്ണനുണ്ട്, അണ്ണൻ്റെ വീട്ടിൽ കുറേ കൃഷി ഏരിയകളുണ്ട്. ഞാൻ ഒരിക്കൽ അണ്ണനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഇതിനകത്തിടാം, അണ്ണൻ്റെ കൃഷി രീതിയെ പറ്റി എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടൊരു നല്ലൊരു ദിവസമാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഭയങ്കര നന്നായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ട്രിവാൻഡ്രം ഡേയ്സിൽ നിന്നും സായി ഇൻ റോമിംഗ് വിത്ത് സായി. താങ്ക്സ് എ ലോട്ട്.